കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഞാൻ ഇവിടെ വചന ശുശ്രൂഷയ്ക്കായിട്ട് നിൽക്കുന്നത് വളരെ വലിയ സന്തോഷത്തോടുകൂടിയാണ്. എന്തെന്ന് വെച്ചാൽ, ഈ ദേവാലയം ഇതിൻ്റെ മധുവഹ പുതുക്കി പണിതതിന് ശേഷം ഒരൊറ്റ പ്രാവശ്യം പോലും ഇവിടെ നിന്ന് വചന ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചില്ല. അപ്പോൾ ആദ്യമായി കിട്ടിയ ഒരവസരമാണ്. സന്തോഷിക്കാതിരിക്കാൻ ഒക്കുമോ? ദൈവത്തിൻ്റെ സ്തോത്രം. അതുപോലെ ഇന്ന് നമ്മുടെ വികാരി അച്ഛനും വികാരി ഇൻചാർജ് അച്ഛനും ഇല്ലാത്ത ഒരവസരത്തിൽ എനിക്ക് ഇതിനുള്ള അവസരം ലഭിച്ചതിലും പ്രത്യേക സന്തോഷമുണ്ട്. ഇതിലെല്ലാം ഉപരിയായിട്ട് വേറെ ഒരു സന്തോഷവും കൂടെ നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത്, എൻ്റെ വീട്ടുകാർ പോലും അറിയാത്ത ഒരു രഹസ്യമാണത്. ഞാൻ ഷെമ്മാസിനായിട്ട് പട്ടം കിട്ടിയത് 1963 മെയ് മാസം 7-ാം തീയതിയാണ്. ഇന്ന് ഇന്നെത്ര? ഇന്ന് മെയ് 7-അല്ലേ? അപ്പോൾ ആ ദിവസത്തിൽ എനിക്ക് ഡിട്രോയിറ്റ് ഇടവകയിൽ ഈ ശുശ്രൂഷ അണയ്ക്കുന്നതിന് അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. വേറെ ഒരു സന്തോഷം കൂടെ ഉണ്ട്. ഈ മധുബാഹയൊക്കെ പണിയിക്കുന്നതിന് വളരെയധികം അധ്വാനിച്ച വിനോദ് ഇന്ന് ആരാധനയ്ക്ക് എന്നോടുകൂടെ മധുബാഹയിലുള്ളത് ഒരു വലിയ സന്തോഷമാണ്. കർത്താവിൽ പ്രിയരെ, ഞാൻ അങ്ങനെ മുഖവര പറഞ്ഞ് ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സ്നേഹം അധികമധികമായി അനുഭവിപ്പാൻ ദൈവം അവസരം ഇനിയും തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മൾ സഭയായിട്ട് ചിന്തിക്കുന്ന വിഷയം ദരിദ്രരെ ഓർക്കുക. അവരെ സഹായിക്കുന്നതിന് നൽകപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള സാധ്യതകളെ നാം ശരിയാവണ്ണം ഉപയോഗിക്കുക. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് അമേരിക്കൻ വന്ന് താമസിക്കുന്ന പലർക്കും അത് അത്ര സ്വീകാര്യമായ വിഷയമാണോ എന്നെനിക്ക് അറിയാൻ പാടില്ല. ഏതായാലും നമ്മുടെ കർത്താവ് 3 ഉപമകളാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ 3 വളരെ വളരെ അർത്ഥവത്തായിട്ടുള്ളതാണ്. അതിലെ 3-ാമത്തേതാണ് ഇന്ന് നമ്മൾ എവൻഗേലിയനായിട്ട് വായിച്ചത്. ഇതിൽ കൂടെ 3 വിലയേറിയ സത്യങ്ങളാണ് നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തുന്നത്. ചെറിയവരിൽ ഒരുത്തനി ചെയ്ത കാര്യങ്ങൾ, അതിനെ ദൈവത്തിൻ്റെ ന്യായവിധിയുണ്ട് എന്ന് നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. എന്തു ചെയ്തു, എന്ത് ചെയ്തില്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മളെ ഇന്ന് നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. മറ്റ് സുവിശേഷങ്ങളിൽ ഇതിൻ്റെ സൂചനകളുണ്ട് എങ്കിലും കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നതൊരു മാസ്റ്റർ പീസാണ്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതാണ്. യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെയും ഒരു അഞ്ചാമത്തെ പ്രഭാഷണത്തിൻ്റെയും ഉപസംഹാരം കൂടിയാണിത്. ക്രൈസ്തവൻ എന്ന പദത്തിന് തന്നെ അർത്ഥം കൈവരുന്നത് ക്രിസ്തു സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴാണ്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ തന്നെ സത്തയാണിത്. മനുഷ്യൻ യേശുവിനെ കാണാൻ കഴിയാത്തവരാണ് ശപിക്കപ്പെട്ടവർ. പിശാചിനോടൊപ്പമാണ് അവരുടെ സ്ഥാനം. ലോകത്തിൽ മൂന്ന് തരം മനുഷ്യരുണ്ട് എന്നാണ് ചിന്തകന്മാർ പറയുന്നത്. ഒന്ന് കൺസർവേറ്റീവ്, രണ്ട് റാഡിക്കൽ കോണ്ടംപ്ലേറ്റീവ്, മൂന്ന് കോണ്ടംപ്ലേറ്റീവ് റാഡിക്കൽസ്. ഇതിൻ്റെ ശരിയായിട്ടുള്ള ഒരർത്ഥം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഒന്നാമത്തെ കൂട്ടർ യാഥാസ്ഥിതികരാണ്, നീക്കിയാലും നീങ്ങാത്തവർ, എന്തെല്ലാം കേട്ടാലും കേൾക്കാത്തവർ. സഭയും സഭയുടെ സ്ഥാനികളും വളരെ ഉച്ചത്തിൽ ഗൗരവത്തിൽ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ കാതുകൾ അടയ്ക്കുന്നവരാണ് ഒന്നാമത്തെ കൺസർവേറ്റീവായിട്ടുള്ള ആളുകൾ. രണ്ടാമത്തെ കൂട്ടർ പുരോഗമനവാദികളാണ്, വിപ്ലവത്തിനായി കാഹളം മുഴക്കുന്നവരാണ്. മൂന്നാമത്തെ കൂട്ടർ പുരോഗമനവാദികളെങ്കിലും ധ്യാന മനനങ്ങളിലൂടെ പക്വത നേടിയിട്ടുള്ളവരായതുകൊണ്ട് ഏതവസ്ഥയിലും വിശുദ്ധരാകാൻ പോകുന്നവരാണ്. നമ്മൾ നമ്മളുടെ ചിന്തയിലേക്ക് ഈ വിഷയം കൊണ്ടുവന്നതേ ഉള്ളൂ. അതിനെ വിശദീകരണത്തിനായിട്ട് ഞാൻ ഈ സമയത്ത് ഒരുങ്ങുന്നില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8:5-12 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ഒരു ശതാധിപൻ്റെ ദാസന് യേശു സൗഖ്യം വരുത്തിയതിനെക്കുറിച്ചാണ്. ഒരു അടിമയായ ബാല്യക്കാരൻ്റെ വേദനയിൽ മനസ്സലിയുന്ന ഒരു യജമാനൻ്റെ ആവശ്യം, വേലക്കാരനെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആ വ്യക്തി മാഹാത്മ്യം, യേശു തൊട്ടറിഞ്ഞു. ബാല്യക്കാരന് വേണ്ടി ഏതറ്റം വരെ പോകുവാനും തയ്യാറായ യജമാനൻ സ്വയം അതിനായി ഇറങ്ങിത്തിരിക്കുന്നു. ശതാധിപനെന്ന് പറയുമ്പോൾ 100 പേരുടെ അധിപനാണ്, നല്ല സ്റ്റാറ്റസ് ഉള്ള ആളാണ്. അദ്ദേഹം പറയുന്നത് അനുസരിക്കാനായിട്ട് ആളുകളുണ്ട്. എന്നാൽ ഈ പാവപ്പെട്ടവനെ അവൻ്റെ വേദനയിൽ അവൻ്റെ പ്രയാസത്തിൽ അവനെ സഹായിക്കാനായിട്ട് സ്വയം ഇറങ്ങിത്തിരിക്കുന്നതാണ്. ഇന്ന് ലാഭക്കൊതി മൂത്ത കമ്പോള സംസ്കാരത്തിൽ എന്ത് കിട്ടും എന്ന ചിന്തയിലൂന്നിയുള്ള പ്രവർത്തനങ്ങളുടെ ഇടയിലാണ് ഈ ചെറിയ വല്ലൊരുത്തിന് നിങ്ങൾ ചെയ്തത് ദൈവം മാനിക്കും എന്ന വചനം പോലും വിസ്മരിക്കപ്പെട്ടു പോകുന്നു. ഞാൻ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിനായിട്ട് ഒരുങ്ങുന്നില്ല. ഞാൻ എൻ്റെ മിനിസ്ട്രി ആരംഭിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഒരു ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു ഫോൺ കോൾ എനിക്ക് കിട്ടി. അതതിൻ്റെ അടുത്തുള്ള കൊച്ചിടവ, അതിൻ്റെയും ചാർജ് എനിക്കാണ്. അവിടെയുള്ള വീട്ടിലെ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛൻ കടന്നു വന്ന് സഹായിക്കണം. ഞാൻ ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്? ഞാൻ നോക്കാം, എന്താ ഒന്ന് പറഞ്ഞാട്ടെ. അവർ 3 സഹോദരിമാർ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. മൂന്ന് പേരും 40 വയസ്സിന് മുകളിലുള്ളവരാണ്, അവിവാഹിതരാണ്. അവരെ നോക്കാൻ ആരുമില്ല, അവരെ സഹായിപ്പാൻ ആരുമില്ല. അച്ഛൻ എന്തെങ്കിലും ചെയ്യണം. ഞാൻ ആലോചിച്ചു, ഞാൻ എന്ത് ചെയ്യണം. ഞാൻ ആ വീട്ടിൽ ചെന്നു, ആ സഹോദരിമാരെ കണ്ടു. അവർ വളരെ ക്ഷീണിതരാണ്, മാനസികവും ശാരീരികവുമായ ക്ഷീണത്തിലാണ്. അവരെ എവിടെയെങ്കിലും ഒരു സുരക്ഷിത സ്ഥാനത്താക്കാൻ അവർ വളരെ ബന്ധപ്പെട്ട് ആ പരിചയമുള്ള വീട്ടിലേക്ക് വന്നതാണ്. ഞാൻ ആലോചിച്ചു, എന്താ ചെയ്യും. ഞാൻ അതിന് തൊട്ട് മുൻപിൽ അയിരൂരുള്ള കർമ്മേൽ അനാഥമന്ദിരം ആയിരുന്നായിരുന്നു നേരത്തെ പറയുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെ പറയത്തില്ല. മന്ദിരത്തിൽ ഒരു കൺവെൻഷന് പോയിരുന്നു. അപ്പോൾ ഈ മന്ദിരത്തിൻ്റെ ചുമതലയിലുള്ളവരുമായിട്ട് വലിയൊരു സ്നേഹബന്ധം എനിക്കുണ്ടായി. എൻ്റെ മനസ്സിൽ ദൈവം തന്ന ഒരു ആലോചനയാണ്, അവരെ ഒന്ന് വിളിച്ചാൽ അവർ ഇവരെ സഹായിച്ചേക്കും. ഞാൻ അതിൻ്റെ സെക്രട്ടറിയെ ടെലിഫോൺ ചെയ്തു. അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, അച്ഛാ അവരെ കൊണ്ടുവാ, നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അവരെ മൂന്ന് പേരെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി പിടിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പെട്ടെന്ന് എൻ്റെ ഒരു സ്നേഹിതനെ ഞാൻ കണ്ടു. അദ്ദേഹവും ഞാനും കൂടെ ചേർന്ന് ഒരു ടാക്സിയിൽ ആ മൂന്ന് സഹോദരിമാരെ, അമ്മമാരെ, അവരമ്മമാരല്ല എങ്കിലും, അവരെ കൂടെ കയറ്റി കർമ്മേൽ നമ്മുടെ മന്ദിരത്തിൽ ചെന്നു. മന്ദിരത്തിൽ അവരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അവർക്ക് കിടക്കാനുള്ള സൗകര്യങ്ങൾ, ശുശ്രൂഷിപ്പാൻ ആളുകളെല്ലാം ഉണ്ട്. ദൈവം അത്ഭുതം പ്രവർത്തിച്ച് അവർക്ക് വേണ്ടതായിട്ടുള്ള ആശ്വാസം ലഭിച്ചു. പെട്ടെന്ന് പറയട്ടെ, ചില വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ മന്ദിരത്തിൽ അവരൊന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് ചെന്നപ്പോൾ അതിലൊരാൾ മരണപ്പെട്ടു പോയി. അവർ ആ മന്ദിരത്തിൽ വളരെ പ്രത്യാശയോടെ കർത്താവായ യേശു ക്രിസ്തുവിനെ വളരെ സ്നേഹിച്ച് ഇരുന്ന ഒരമ്മച്ചിയായിരുന്നു അവർ പോയെന്ന് പറഞ്ഞു. പിന്നെ രണ്ടുപേരെ കണ്ടു, അവരുമായിട്ട് വർത്തമാനം പറഞ്ഞു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോന്നു. പിന്നെയും കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ കർമ്മയിൽ ചെന്നപ്പോൾ അവർ രണ്ടുപേരും മരിച്ചുപോയി. മൂന്ന് പേർക്കും അവരുടെ മരണാവസ്ഥയിൽ സമാധാനത്തോടും പ്രത്യാശയോടും കടന്നു പോകാനിടയായി. അപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ ദൈവമേ, അന്ന് ഞാനത് കൈയൊഴിഞ്ഞിരുന്നെങ്കിൽ ഇവരുടെ സ്ഥിതി എന്തായിരുന്നേനെയുമെന്ന്. അപ്പോൾ ദൈവം നമുക്ക് തരുന്നതായിട്ടുള്ള അവസരങ്ങൾ തക്കത്തിൽ ഉപയോഗിച്ചാൽ നിശ്ചയമായിട്ടും ദൈവം നമ്മളെ കൈവിടുകയില്ല എന്നുള്ളതിന് സംശയമില്ല. ശതാധിപൻ ഒരു യഹൂദനല്ലായിരുന്നു എങ്കിലും യേശു പറഞ്ഞു, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും. കർത്താവിൻ്റെ മനസ്സിലിവാണ് ഓരോ ക്രിസ്ത്യാനിക്കും ഉണ്ടായിരിക്കേണ്ടത്, ഓരോ ഇടവക്കാരനും ഉണ്ടായിരിക്കേണ്ടത്. പള്ളി ആരാധനയെ കൊള്ളാം, പല ആളുകളും അത് കേൾക്കാതെ വണ്ണം അവരുടെ ചെവികൾ അടഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ യഥാർത്ഥമായ ആ സ്നേഹവും പരിചരണവും നമ്മുടെ ആയുഷ്കാലം നമ്മൾ ചെയ്യുന്നെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹകരമായിരിക്കും എന്നുള്ളതിന് സംശയമില്ല. സദൃശവാക്യങ്ങൾ 22:9 വായിക്കുമ്പോൾ, ബ്ലെസ്സഡ് ആർ ദോസ് ഹു ആർ ജനറസ് ബിക്കോസ് ദേ ഫീഡ് ദി പുവർ. ഈ വാക്യം കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്നുകൂടെ കേൾക്കുക. Blessed are those who are generous because they feed the poor. God shares his love, peace, and comfort with us. God shares forgiveness of sins and salvation with us. And one day, God will share heaven, his eternal home, with those who believe in him. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ആലോചനകൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തീരുമാനങ്ങൾ എടുക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തെ സ്തുതിക്കുക. ധനം കൂട്ടി വയ്ക്കാം, അത് വർദ്ധിപ്പിക്കാം, സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. എന്നാൽ ദാരിദ്ര്യത്തിൽ കഴിയുന്ന അനേകം ആളുകളുണ്ട്. അവരെ ചിലപ്പോൾ നമ്മളോട് നേരിട്ട് ചോദിച്ചില്ലെങ്കിലും ആരെങ്കിലും അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അവരോട് മനസ്സലിവ് തോന്നി നമുക്ക് പ്രവർത്തിക്കാം. ദൈവം അവസരം തരട്ടെ. ഇനിയുള്ള നാളുകളിൽ ദൈവം നമ്മളെ അധികം അധികമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മിസ്സസ് സാറാമ്മ വർഗീസ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു.